പൊതു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ഫസ്ബൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10-ാം ക്ലാസ്സിലെ ഫസ്ബൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഗുണകരമായിരിക്കും.
എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു അധ്യാപകനാണ്. നമുക്ക് 10-ാം തരത്തിൽ 5 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഉറുദു ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു യൂണിറ്റ് റിവിഷൻ ക്ലാസ്സാണ് ഇവിടെ ചെയ്യുന്നത്. ദാരിദ്ര്യത്തെക്കുറിച്ചും സമൂഹത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചും വർണ്ണിക്കുന്ന പാഠഭാഗമാണ് സത്താത്തിഹെ മുഫ്ലിസി. ഈ പാഠഭാഗം ഒരു കവിതയാണ്. ഈ കവിത എഴുതിയിട്ടുള്ളത് ഉറുദുവിലെ അവാമി ഷായറായിട്ടുള്ള നസീർ അക്ബർ അബാദിയാണ്. ഈ കവിതയിൽ നിന്ന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സത്താത്തിഹെ മുഫ്ലിസി നസം ക ഷായർ കോൻ ഹേ? നസം സത്താത്തിഹെ മുഫ്ലിസി ക ഷായർ കോൻ ഹേ? സത്താത്തിഹെ മുഫ്ലിസി ക ഷായർ ആരാണ്? കവി ആരാണ്? നസീർ അക്ബർ അബാദിഹെ. ഈ കവിതയുടെ ആശയമെന്താണ് എന്നതാണ് അടുത്ത ചോദ്യം. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒറ്റവാക്കിൽ ഉത്തരമെഴുതുന്ന ചോദ്യങ്ങളാണ്. സത്താത്തിഹെ മുഫ്ലിസി എന്ന നസം ക മഫൂം യാ മൗസു ക്യാ ഹെ? മൗസു വിഷയം എന്താണ്? സത്താത്തിഹെ മുഫ്ലിസിയുടെ വിഷയം നമുക്കറിയാം, മുഫ്ലിസിയാണ് അഥവാ ഗരീബി ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിലുള്ള വരികൾ നൽകുന്നു. 2-ോ 4-ോ വരികൾ നമുക്ക് നൽകുകയും ഈ വരികളുടെ ആശയം എഴുതാൻ വേണ്ടി ചോദിക്കുകയുമാണ് ചെയ്യാറുള്ളത്. അഷാർ ഔർ സേ പടിയേ ഓർ സവാലോ കേ ജവാബ് ലിഖിയേ. ജബ് ഒരു 4 വരി ഷീർ പറയുകയാണ്. ജബ് ആദമി കെ ഹാല് പേ ആതി ഹേ മുഫ്ലിസി കിസ് കിസ് തര ഉസ്കോ സതാതി ഹേ മുഫ്ലിസി പ്യാസാ തമാം റോസ് ബിട്ടാതി ഹേ മുഫ്ലിസി ബൂക്കാ തമാം രാത് സുലാതി ഹേ മുഫ്ലിസി. ഈ വരികളുടെ ആശയമാണ് എഴുതേണ്ടത്. ഇതെഴുതുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് എഴുതാറുള്ളത്? എ നസം എ അഷാർ നസം സത്താത്തി ഹെ മുഫ്ലിസി സേ ലിയാ ഹെ ഇസ്കാ ഷായർ നസീർ അക്ബർ ആബാദി ഹെ. ഇസ്മേ നസീർ അക്ബർ ആബാദി മുഫ്ലിസി ഓർ ഗരീബി കേ ബാരേ മേ ബയാൻ കർത്തേ ഹെ. ഇൻസാനി ജിന്ദഗി മേ ഗരീബി യാ മുഫ്ലിസി ആയി തോ ഉസേ കൈ തര സതാത്തി ഹെ. ഷായർ കഹത്തേ ഹെ കെ ആദമി കോ മുഫ്ലിസി ആയേ തോ ദിൻ രാത് പ്യാസ ഓർ ഭൂഖ രഹന പഠിത്താ ഹെ. ഇങ്ങനെ നമുക്ക് ഈ കവിതയുടെ ആശയം എഴുതാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഈ പാഠഭാഗത്ത് നിന്ന് ഈ കവിതയിൽ നിന്ന് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഇഷാറോ കി മദദ് സേ ഷായർ ക പ്രൊഫൈൽ തയ്യാർ കർണ. ഇഷാറോ കി മദദ് സേ നസീർ അക്ബർ ആബാദി കേ ബാരേ മേ ഏക്ക് സവാനി നോട്ട് തയ്യാർ കീജിയേ. അതിന് അദ്ദേഹത്തിൻ്റെ ജനന തീയതി, ജനന ദിവസം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, അദ്ദേഹം ഒരു അവാമി ഷായറാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതോ കവിതകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറയും. ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നസീർ അക്ബർ ആബാദി ഉറുദു കേ മഷൂർ ഷായർ ഹെ ഉൻകാ അസലി നാം വലി മുഹമ്മദ് ഹെ വോ ഏക്ക് അവാമി ഷായർ കി ഐസിയത്ത് സേ മഷൂർ ഹേ ഉൻകി പൈദായിഷ് 1740 ഈസവി കോ ദില്ലി മേ ഹുയി. ബർസാത്ത് ഹോളി ദീവാലി റോട്ടി നാമ വായറ ഉൻകി മഷൂർ നസ്മേ ഹെ. നസീർ അക്ബർ ആബാദി 1830 കോ ആഗ്ര മേ ഇന്തിഖാൽ ഹുവ. ഇതാണ് 1-ാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട യൂണിറ്റിലെ 1-ാമത്തെ മൊഡ്യൂളായിട്ടുള്ള കവിതയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. 2-ാമത്തെ പാഠഭാഗം മെഹനത്ത് രംഗിലായി, അത് ഒരു ആബീതിയാണ്. അതിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ കഥയുടെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രയാസത്തിൽ ജീവിച്ച് കടകളിലും മറ്റും ക്ലീനിങ് ജോലി ചെയ്ത് തൻ്റെ മകനായ സാജനെ പഠിപ്പിച്ച് ഒരു IAS-കാരനാക്കി മാറ്റിയ വൃദ്ധയായ ലക്ഷ്മി എന്നൊരു അമ്മയുടെ കഥയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവരുടെ ആത്മകഥയാണ് സാജൻ IAS. ഇതിന്ന് ആദ്യം വരുന്നൊരു ചോദ്യം അതാണ്, സാജൻ IAS ജില്ലാ കളക്ടർ ബൻ ഗയാ ഹെ. അദ്ദേഹം ഒരു ജില്ലാ കളക്ടറായിട്ട് വരുന്നു ആര്, സാജൻ. അങ്ങനെ വരുന്ന സമയത്ത് അഗർ ആപ് ഉൻസേ മിൽനേഖ മൗഖ മിലേത്തോ ക്യാ ക്യാ സവാൽ കരേങ്കെ, നിങ്ങൾ അവരോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. ആപ്, അതിലൊന്നാമത്തെ ചോദ്യം, ആപ് കിസ് ജില്ലേക്ക കളക്ടർ ഹെ. ദൂസര, ആപ്ക കാമിയാബോ കേ കിസ്ക ഹാത്ത് ഹെ. ആപ് IAS ക ഇംതിഹാൻ കൈസേ ലിഖ. ആപ് ഹം ബച്ചോ സേ ക്യാ കഹന ചാത്തെ ഹെ. ഇതിൽ അടുത്തതായിട്ട് ചോദിക്കുന്ന മെഹനത്ത് രംഗിലായി എന്ന ആത്മകഥയിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, IAS ലഭിച്ച സാജനോട് സാജന് ആദരവർപ്പിച്ചുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ ഒരു തഹനീയത്തി ജൽസ സംഘടിപ്പിക്കുകയാണ്. എന്താ തഹനീയത്തി ജൽസ എന്ന് പറഞ്ഞാൽ? ആ ഒരു അനുമോദന സമ്മേളനം തന്നെ സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു പോസ്റ്റർ നമുക്ക് നൽകുകയാണ്. ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏത് അതിൻ്റെ ഡേറ്റ് കൊടുക്കുന്നു, പിന്നെ എവിടെ വെച്ചാണ് നടക്കുന്നത്, അതിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആരാണ്, അതിൻ്റെ ഉദ്ഘാടകൻ ആരാണ്, ആ തഹനീയത്തി ഖുതുബ ആശംസാ പ്രസംഗം നടത്തുന്നത് ആരാണ്, ഇസ്ഹാറെ തഷക്കുർ നന്ദി പറയുന്നത് ആരാണ് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചേക്കാം. അങ്ങനെയെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കും നമ്മൾ? യെസ്, എ കിസ് പ്രോഗ്രാം ക പോസ്റ്റർ ഹേ. എ പ്രോഗ്രാം കബ് മുനഅക്കദ് കർത്താ ഹേ. എ പ്രോഗ്രാം കി സദാറത്ത് കോൻ കർത്താ ഹേ. ഇസ് പ്രോഗ്രാം ക ഇഫ്തിതാഹ് കോൻ കർത്താ ഹേ. എ പ്രോഗ്രാം ക്യൂം മുനഅക്കദ് കർത്താ ഹേ. ഈ പ്രോഗ്രാം എന്തിനാണ് നടത്തുന്നത്, ആരാണ് നടത്തുന്നത്, അധ്യക്ഷൻ ആരാണ്, ഉദ്ഘാടകൻ, ഇത്തരം സവാലാത്തുകൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പോസ്റ്റർ തന്നാൽ അതിനെ നമുക്ക് എന്താക്കി മാറ്റാൻ, ചോദ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 മാർക്കിൻ്റെ വിവരണാത്മക ചോദ്യം നമുക്ക് വന്നേക്കാം. അതേപോലെ തന്നെ ഈ പോസ്റ്ററിനെ നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും, അഖ്ബാരി റിപ്പോർട്ടാക്കിയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് പത്രവാർത്ത എഴുതുമ്പോൾ പത്രവാർത്തക്കൊരു ഹെഡിങ് വേണം അല്ലേ? അപ്പോൾ എന്താണ്, സാജൻ IAS കോ കാമിയാബി IAS മില, സാജൻ കോ IAS മില എന്ന് ഹെഡിങ് കൊടുക്കുന്നു. പിന്നെ ഒരു ലൊക്കേഷൻ ഉണ്ടാവും, ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കണം നമ്മളല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം, കാസർഗോഡാണ് കാസർഗോഡ് അല്ലെ, കണ്ണൂരാണ് കണ്ണൂർ, ട്രിവാൻഡ്രമാണ് ട്രിവാൻഡ്രം, നമ്മളെ സ്ഥലം കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ നേരെ നമ്മൾ ഈ തഹനീയത്തി ജൽസയിൽ കൊടുത്തിട്ടുള്ള മാറ്ററുകളെ വാർത്താരൂപത്തിൽ എഴുതി പ്രതിഫലിപ്പിക്കുന്നു. ഇങ്ങനെ നമുക്കൊരു പത്രവാർത്തയും ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഒരു കഥയാണ്, ഉറുദുവിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കഥ. ഈ യൂണിറ്റിലെ തന്നെ ഏറ്റവും നല്ലൊരു കഥാഭാഗമാണ് കാബൂളിവാല എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചിട്ടുള്ള, നോബൽ സമ്മാനം നേടിയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കഥയാണ് കാബൂളിവാല. ഈ കാബൂളിവാലയിൽ നിന്ന്, ഈ കാബൂളിവാലയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഉദാത്തമായ മാനവികതയും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന ടാഗോറിൻ്റെ രചനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാബൂളിവാല. അതാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാബൂളിവാല എന്ന് പറയുന്ന കാബൂളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം ആ നാട്ടിലുള്ള ഒരു ചെറിയ കൊച്ചു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് മുന്നി എന്നാണ്, ആ പെൺകുട്ടിയോട് കാണിക്കുന്ന സ്നേഹവും സൗഹൃദവും ആ ആത്മബന്ധത്തെയാണ് ഈ കഥയിലൂടെ അദ്ദേഹം മനോഹരമായി ആത്മസൗഹൃദത്തിൻ്റെ, പരസ്പര സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ ആവിഷ്കാരമായി അവതരിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കഥയിലെ കിർദാറോ കെന്നാ ക്യാ ക്യാ ഹേ, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? റഹ്മത്ത് കിസ് കഹാനിക്ക് കിർദാർ ഹെ, ഇതിലൊരു കഥാപാത്രം റഹ്മത്താണ്. അപ്പോൾ ചോദിക്കുകയാണ്, റഹ്മത്ത് കിസ് കഹാനിക്ക് കിർദാർ ഹെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദ്യം കാണുമ്പോൾ റഹ്മത്ത് ഏത് കഥയിലെ കഥാപാത്രമാണ്? അപ്പം നമുക്ക് ഓർമ്മ വരണം, കാബൂളിവാല. അദ്ദേഹത്തിൻ്റെ പേരാണെന്ത്? റഹ്മത്ത്. അപ്പോൾ കാബൂളിവാല എന്ന കഥയിലെ കഥാപാത്രമാണ് റഹ്മത്ത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം. അതേപോലെ ഇതിലൊരു പ്രയോഗം, ഈ പാഠഭാഗത്തിൽ നമ്മളൊരു പ്രയോഗം പഠിച്ചിട്ടുണ്ട്, ജമീൻ ആസ്മാൻ ക ഫറക്ക്, അല്ലേ? എന്താ ഈ ജമീൻ ആസ്മാൻ ക ഫറക് സെ മുറാദ് ക്യാഹേ, ക്യാഹേ ബഹുത് ബഡാ ഫറക്ക്, ഇതാണ് ബഹുത് ബഡാ ഫറക്ക്. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, മുന്നി ഓർ റഹ്മത് കി ഉമ്രമേ ജമീൻ ആസ്മാൻ ക ഫറക്ക് ഹേ, ബച്ചോ ജമീൻ ആസ്മാൻ ക ഫറക് സെ ക്യാ മുറാദ് ഹേ, ജമീൻ ആസ്മാൻ ക ഫറക് സെ ക്യാ മുറാദ് ഹേ, ബഹുത് ബഡാ ഫറക്ക്. ഓക്കെ, ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരെഴുതാനും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ എഴുതാനും ഒക്കെ ചോദിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ പസന്ദീദ കിർദാർ കോൻ ഹേ എന്നൊരു ചോദ്യം വന്നാൽ, കാബൂളിവാല എന്ന കഥയിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായാലും റഹ്മത്ത് എന്നായിരിക്കും എഴുതുക. അങ്ങനെയെങ്കിൽ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും വിവരിച്ചെഴുതേണ്ടതില്ലേ? ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? റഹ്മത്ത് കാബൂളിവാല കഹാനി ക അഹം കിർദാർ ഹേ വോ കാബൂൾ സെ ഹിന്ദുസ്ഥാൻ ആയാ ഹേ മുന്നി ഓർ റഹ്മത്ത് കെ ദർമിയാം ബഡി ദോസ്തി തി വോ മുന്നിക്കോ ബഹുത് പ്യാർ കർത്താ ഹേ മുന്നി ഓർ റഹ്മത്ത് കി ഉമ്രമേ ജമീൻ ആസ്മാൻ കാ ഫറക് ഹേ മുന്നി കി ഷാദി കെ ബാദ് റഹ്മത്ത് കാബൂൾ വാപ്പസ് ഗയ മുജേ റഹ്മത്ത് കോ ബഹുത് പസന്ദ് ഹേ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തിനെ കുറിച്ച് മൂന്നോ നാലോ വരികൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു പിന്നെ വിവരണാത്മക ചോദ്യത്തിനുള്ള ആൻസർ ആയിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഈ ഷാദി കെ ബാദ് റഹ്മത്ത് കഹാൻ ജാത്തെ ഹേ കാബൂൾ, അല്ലേ? അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഈ മടങ്ങിപ്പോയ സമയത്ത് ഇദ്ദേഹം തൻ്റെ നാട്ടിലെത്തി. നാട്ടിലെത്തിയ സമയത്ത് അവിടുന്ന് മുന്നിയെ ഓർമ്മ വരുന്നു. അപ്പം മുന്നിക്ക് മുന്നിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനിവിടെ എത്തി എന്ന് വിവരം അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതുന്നു, അല്ലേ? അപ്പം ഇങ്ങനെ കത്തെഴുതുമ്പം അപ്പം അതിൻ്റെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്, കാബൂളിവാല അപ്പന ഗാവോ കാബൂൾ വാപ്പസ് ഗയാ ഗർ പഹുഞ്ചിക്കർ മുന്നിക്ക് യാദ് ആയി ഓ മുന്നിക്ക് നാം പർ ഏക്ക് ഹത്ത് ലിഖന ചാത്താഹേ ബച്ചോ മുന്നിക്ക് നാം പർ കാബൂളിവാല ഹത്ത് തയ്യാർ കാബൂളിവാലയ്ക്ക് ഹത്ത് തയ്യാർ കീജിയെ. ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും മുകളിൽ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ എന്തെഴുതുന്നു? കത്ത് എവിടുന്ന എഴുതുന്നത്? കാബൂൾ. അപ്പോൾ കാബൂൾ എന്നെഴുതുന്നു. അതിൻ്റെ നേരെ താഴെ കത്ത് എഴുതുന്ന ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതുന്നു. അതിൻ്റെ നേരെ താഴെ മേരി പ്യാരി മുന്നി എൻ്റെ പ്രിയപ്പെട്ട മുന്നി ആദാബ് വോ തസ്ലീമാത്ത് നമസ്കാരം പറയാണ് അല്ലേ. എന്നിട്ട് മാറ്ററിലേക്ക് കടക്കുന്നു, ബോഡി ഓഫ് ദ ലെറ്റർ എഴുതുന്നു. എന്താണ്? തും കൈസി ഹോ ബേട്ടി മേ ടേക്കുഹും മേ കാബൂൾ പഹുഞ്ചുകയ തുമാരി ബഹുത്ത് യാദ് ആയി ഇസ്ലിയെ ഹത്ത് ലിഖ്താഹോ തുമാരി ഗർവാലെ ഹൈരിയത് സേഹന മേരി ബേട്ടി തുംസെ മിൽനാ ചാത്തി ഹും ഗർവാലോ സെ മേരാ സലാം കഹന അകലെ മഹീന ഹിന്ദുസ്ഥാനാവുക. വീട്ടുകാരുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു, എൻ്റെ മകൾ നിന്നെ ചോദിക്കുന്നുണ്ട് മുന്നി എന്ന് മുന്നിയോട് പറയുന്നു. വീട്ടുകാരോട് സലാം പറയാൻ വേണ്ടി പറയുന്നു. അടുത്ത മാസം ഞങ്ങൾ എവിടേക്ക് വരും, ഇന്ത്യയിലേക്ക് വരും എന്നീ വിവരങ്ങളൊക്കെ കത്തിൽ പറയുന്നു. ഏറ്റവും താഴെ പിർമിലേങ്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ പ്യാർ സെ കാബൂളിവാല. ഇതാണ് ആ കത്തിൻ്റെ ഒരു രീതി. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കത്ത് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും മുകൾ ഭാഗത്ത് എന്തെഴുതണം? സ്ഥലം എഴുതണം, പിന്നെ കത്തെഴുതുന്ന തീയതി എഴുതണം, പിന്നെ അഭിസംബോധന ചെയ്യണം, ബോഡി ഓഫ് ദ ലെറ്റർ ഉണ്ടാവണം, ലാസ്റ്റ് ഒരു ഹാത്തിമ ഉണ്ടാവണം, അവസാനം ഉണ്ടാവണം, അല്ലേ? ഓക്കെ. ഇനി കാബൂളിവാല ഈ മടങ്ങി കാബൂളിലെത്തി. കാബൂളിൽ അവരെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. കാബൂളിവാല പറയുന്നുണ്ട്, മുന്നിക്ക് തരാ എക്ക് ലടുക്കി എക്ക് ബച്ച മുജേബി ഹേ എനക്കുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കുട്ടിയും കാബൂളിവാലയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം എഴുതാനുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം കാബൂളിവാല കാബൂൾ വാപ്പസ് ഗയാ അബ്ബാജാൻ കോ ദേഖ് കർ ഉസ്കി ബേട്ടി കാബൂളിവാലയ്ക്ക് റഹ്മത് കി ബേട്ടി ദൗഡ് കറായി ഓർ പൂച്ചിനെ ലഗെ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് അവർ തമ്മിൽ ചോദിച്ചിട്ടുണ്ടാകുക? അതങ്ങനെ ഒരു സംഭാഷണവും നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് വരാം. പിന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സവാനി നോട്ട് എഴുതാൻ വേണ്ടി നമുക്ക് ചോദിച്ചേക്കാം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ഹിൻസ് ഇഷാറാത്ത് നമുക്ക് നൽകും. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ പേര്, ജനിച്ച സ്ഥലം, ജനിച്ച തീയതി, പ്രശസ്തി ഉണ്ടായത് എങ്ങനെയാണ്, മരിച്ചത് എപ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സമാഹാരത്തിൻ്റെ പേരെന്താണ് എന്നൊക്കെ അടങ്ങുന്ന ഈ ഹിൻസ് തന്നുകൊണ്ട്, ഇഷാറാത്തുകൾ തന്നുകൊണ്ട് നിങ്ങളോട് അതിൻ്റെ ആശയം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സവാനി നോട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കും.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസ്സിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബൽ ഓഡിയോ ക്ലാസ്.
ഇനി ഈ യൂണിറ്റിലെ 4-ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് നദാ ഫാസിലിയുടെ ഗരീബോ കാ മസീഹ എന്നതാണ്. എന്താണ് ഗരീബോ കാ മസീഹ? ആരായിരുന്നു, ആരാണ് ഗരീബോ കാ മസീഹ? അതേ, മദർ തെരേസയാണ് ഗരീബോ കാ മസീഹ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെ പാവങ്ങളുടെ അമ്മ, ദരിദ്രരുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്കറിയാം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളാണ് ആര്? മദർ തെരേസ. അപ്പം ഇതേപോലെ മദർ തെരേസയെക്കുറിച്ച് നദാ ഫാസിലി എഴുതിയ ഈ കവിത, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഗരീബോ കാ മസീഹ നസം കാ ഷായർ കോൻ ഹേ. ഗരീബോ കാ മസീഹ എന്ന കവിതയുടെ കവി ആരാണ്? നമ്മൾ പറഞ്ഞു നദാ ഫാസിലിയാണ് അല്ലേ. ഗരീബോ കാ മസീഹ നസം മേ കിസ്കേ ബാരേ മേ ബയാൻ കർത്തേ ഹേ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? മദർ തെരേസയെക്കുറിച്ചാണ്. ആണല്ലോ, ഓക്കെ. ഇനി ഈ രടികൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് മദർ തെരേസയ്ക്ക് തര ജിന്ദഗി ദുസരോ കി ഭലായി കേലി കുർബാൻ കീകൈ ശക്സിയത്തോക്കെ നാം ലിക്കിയേ. മദർ തെരേസയെ പോലെ തന്നെ ജീവിതം മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരെഴുതുക. അതിന് നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതാം അല്ലേ. പിന്നെ ബാബ ആംടെയെക്കുറിച്ച് എഴുതാം. എഴുതിക്കൂടെ? ബാബ ആംടെയെക്കുറിച്ച് എഴുതിക്കൂടെ? എഴുതാം അല്ലേ. അങ്ങനെ പിന്നെ ഇതേപോലുള്ള ആളുകളുടെ പേര് കണ്ടെത്തി നിങ്ങൾ കൂടുതൽ പേരുകൾ കണ്ടെത്തുക. അത് പരീക്ഷയ്ക്ക് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് ഈരടികൾ നൽകുകയാണ്, ആ കവിതയിലെ ഈരടികൾ നൽകുകയാണ്. എന്താണ്? ഹർ ധൂപ്പ് മേ ചാവോ സി അർ സർപ്പേ ദുവാവോ സി രോത്തി ഹുയി ആങ്കോ കി ഭാഷാ കൊജോ പടുത്തീത്തി. ഇങ്ങനെ ഈരടികൾ നൽകിയിട്ട് നിങ്ങളോട് ഇതിൻ്റെ ആശയം, ഈ കവിതയുടെ ആശയം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതുക, നേരത്തെ സത്താത്തിയ മുഫ്ലിസിയുടെ ആശയം എഴുതിയ പോലെ തന്നെ അല്ലേ. യേ ഷീർ നസം ഗരീബോ കാ മസീഹ സേ ലിയാ ഹേ, യേ നസം നദാ ഫാസിലി നേ ലിഖാ ഹേ, ഇസ്മേ ഷായർ ഗരീബോ കാ മസീഹ സേ കിസ്കോ പുക്കാർത്തേ ഹേ, മദർ തെരേസ കോ പുക്കാർത്തേ ഹേ, ഉൻകേ ബാരേ മേ കഹ് രഹി ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആശയം എഴുതുക. ഇനി നദാ ഫാസിലിയുടെ ഒരു ബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ സവാനി നോട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ പാഠഭാഗത്തും നമ്മൾക്ക് വരാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ കവിത അല്ലെ കഥ എഴുതിയിട്ടുള്ള ഓദറുകളുടെ സവാനി നോട്ടാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഫിത്രത്ത് കെ സാത്ത് അല്ലേ. ഈ യൂണിറ്റിൽ നിന്ന് വരുന്ന പാഠഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ പ്രകൃതിയെയും പ്രകൃതി ഭംഗിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും 10-ാം ക്ലാസ്സിലെ ഉറുദു വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ പാഠഭാഗം ഒരു കവിതയാണ്. അത് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ബച്ചുപ്പൻ കാ ജമാനയെക്കുറിച്ച്, കാഗസ് കി കസ്തി, സുദർശൻ ഫാഹിർ എന്ന കവി, നമ്മുടെ NCC ഗാനമൊക്കെ എഴുതിയിട്ടുള്ള സുദർശൻ ഫാഹിറിൻ്റെ ഒരു മനോഹരമായ കവിതയാണ് കാഗസ് കി കസ്തി. യെ ദൗലത്ത് ബി ലേലോ യെ ശുഹറത്ത് ബി ലേലോ എന്ന് തുടങ്ങുന്ന കവിത, നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണിത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്നത് കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. എന്താണ് കുട്ടിക്കാലത്തെക്കുറിച്ച് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാൻ, ബച്ച്പൻ കാ ജമാനാ കെ ബാരേ മേ ആപ് ക്യാ ക്യാ ജാൻതേ ഹേ. കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? നമ്മൾ എന്തൊക്കെ എഴുതും? ബച്ച്പൻ ഖുഷി കാ ജമാനാ ഹേ, യെ കേൽ കാ ജമാനാ ഹേ, ബച്ചേ ബാരിഷ് മേ കാഗസ് കി കസ്തി സെ കേൾത്തേ ഹേ, ബച്ച്പൻ മേ നാനി ലംബി ലംബി കഹാനിയാ സുനാത്തി ഹേ, യെ ജമാന കബീ ഭൂൽ നെയ് സക്ത. ഒരു മനുഷ്യന് മറക്കൂലല്ലേ. ബച്ച്പൻ മേ ചിടിയ ഓർത്തി തിലി പക്കെടുത്തേ ഹേ, ജൂല ജൂൽത്തേ ഹേ, തറാ തറാ കെ കേൾ കേൾത്തേ ഹേ, ബച്പൻ മേ കോയ് ഗം നീ ഹേ എബഡി ഖൂബ്സൂറത് സമാനാ ഹേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടിക്കാലത്തെക്കുറിച്ച് ഒരു അഞ്ചു മാർക്കിൻ്റെ ചോദ്യം വന്നാൽ നമുക്ക് ഈ കവിതയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇതിൽ നിന്ന് വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ടൈപ്സ് ചോദ്യങ്ങൾ അറിയാം. കാഗസ് കി കസ്തി ഗീത് ക ഷായർ കോൻ ഹേ, ആരാ? സുദർശൻ ഫാഹർ. ഇസ് ഗീത് ക മൗസൂ ക്യാ ഹേ, ഇതിൻ്റെ വിഷയം എന്താണ്? കാസ് ക കസ്തി ഗീത് ക മൗസൂ ബച്പൻ ഹേ, ഇനി ഈരടികൾ നൽകുകയാണ് നമുക്ക്. ഖഡി ധൂപ് മേ അപ്നേ ഗർ സേ നിക്കൽന, ഒ ചിടിയ വോ ബുൽബുൽ വോ തിത്ലി പക്കഡ്ന, വോ ഗുഡിയ കി ഷാദീ മേ ലഡ്ന ജഗഡ്ന, വോ ജൂലോ സേ ഗിർന ഗിർ കേ സംബൽന. ഇങ്ങനെ നാല് വരി തരുന്നു, എന്നിട്ട് ചോദിക്കുന്നു ഈ വരികൾ ഏത് കവിതയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്, ഈ കവിത എഴുതിയതാരാണ്, ഈ കവിതയുടെ ആശയം എഴുതുക. നിങ്ങൾക്ക് എഴുതാലോ വളരെ സുന്ദരമായിക്കൊണ്ട് ഈ കവിതയുടെ ആശയം നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി ഈ രണ്ടാമത്തെ യൂണിറ്റിലെ നമ്മുടെ അടുത്ത പാഠഭാഗം, യാദ് ആരേഹിഹേ, യാദ് ആരേഹിഹേ എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠഭാഗമാണ്. ഈ രണ്ടാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജഫർ അലിയെക്കുറിച്ച്, അല്ലേ? ജഫർ അലി ആരായിരുന്നു? 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ നാട് വിട്ടു പോയിട്ടുള്ള ഒരാളാണ് ആര്? നമ്മുടെ ജഫർ അലി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണെന്ത്? ഇർഫാൻ. ജഫർ അലി അപ്പനെ ബേട്ടാ ഇർഫാൻസെ അപ്പനി ഗാവും കി താരിഫ് ഖൂബ് കിയാ ഹേ, തൻ്റെ ഗ്രാമം സുന്ദരം, ബഹുത് ഖൂബ്സൂറത്ത് ഹേ, വഹാ ഖേത്ത് ഹേ, അവിടെ വയലുകളുണ്ട്, പഹാടിയാ ഹേ, നദി ഹേ, നാലേ ഹേ, താലാബ് ഹേ, വയറബത്തായേ ഹേ. ഇങ്ങനെ തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് ആര്? ജഫർ അലി. ജഫർ അലി തൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, 20 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഗ്രാമം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ജഫർ അലി ഇർഫാനെയും കൂട്ടിയിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ്. ഈ സന്ദർഭത്തിൽ ഗ്രാമത്തിൽ വെച്ച് ഇവിടെ വെച്ചുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ആജ് കൽ ഫിത്രത് കോ ബർബാദ് കറേ, ഫിത്രത് ബിഘാഡ്നേസെ ക്യാ ക്യാ മുഷ്കിലാത്തോത്തെ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ പ്രയാസങ്ങൾ എന്തെല്ലാം, ഓടിച്ചു പോകാം, വേഗം വേഗം പറഞ്ഞു പോകാം, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഫിത്രത്ത് ബിഗാഡ്നേസെ മൗസം കി തബ്ദീലിയാ മോത്തി ഹേ, ബാരിഷ് കി കമ്മി ഹോത്തി ഹേ, സാഫ് ഹവാക്കി കമ്മി ഹോത്തി ഹേ, സേലാബ് കാത്ത് ജെയ്സി കുദരത്തി ആഫാത്ത് ഹോത്തി ഹേ, നദി നാലോ കപ്പാനി ഗന്ധ ഹോത്താഹേ. പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പുഴകൾ, തോടുകൾ, അരുവികൾ നശിക്കുന്നു, നമുക്ക് ശുദ്ധവായു ലഭിക്കാതെയാകുന്നു, മഴയുടെ ലഭ്യതക്കുറവുണ്ടാകുന്നു, അതേപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അല്ലേ? അപ്പം അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് പഠിച്ച് വെക്കുക. അതേപോലെ ജഫർ അലിയുടെ ഗ്രാമത്തിൻ്റെ ഭംഗി ജഫർ അലി പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? അതേപോലെ നമ്മൾ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് എഴുതുക. മേരാ ഗാവ് കാ നാം ഡേഷ് ഹേ, മേരാ ഗാവ് മേ സ്കൂൾ ഹേ, മേരാ ഗാവ് മേ അച്ചി അച്ചി സഡക് ഹോത്തെ ഹേ, മേരെ സ്കൂൾ മേരേ ഗാവ് മേ എക്ക് താലാബ് ഹോത്താ ഹേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 7-ാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ബെഹത്തറാക്കിയിട്ട്, നന്നാക്കിയിട്ട് നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് എഴുതുക. ഇനി ഇതേപോലെ തന്നെ ഈ പാഠഭാഗത്ത് ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആജ് കൽ ഇൻസാൻ ഹമരി ഹമാരി ഫിത്രത് കോ ബർബാദ് കർ രേ ഹേ, ഹമാരി ഫിത്രത് കി ഹിഫാസത്ത് കേലി ഹം ക്യാ കർ സക്തേ. പ്രകൃതിയെ നശിപ്പിക്കാനും നമ്മൾ പറഞ്ഞു, പ്രകൃതിയെ നശിപ്പിച്ചാലുള്ള പ്രയാസങ്ങളും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയെ ഹിഫാസത്ത് ചെയ്യാൻ, സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഹമാരി ഫിത്രത് കി ഹിഫാസത് കേലി ഹം ബഹുത് കുച്ച് കർ സക്തേ ഹേ, ഹമാരെ നദി നാലോ കി ഹിഫാസത്ത് കർണാ ഹേ, നദി നാലോ മേ കോടേ കച്ചടേ ഡാൽനേ സേ, നദി നാലേ ഗന്ധാ ഹോ രഹേ ഹേ, പേട് പൗതേ ലഗാനേ സേ, ഹമാരി ഫിത്രത് കി ഹിഫാസത്ത് കർ സക്തേ ഹേ. മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, പിന്നെ പേട് കാട്ടിനെ സെ ഫിത്രത്ത് ബർബാദ് ഓരേ ഹേ, മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പഹാട് തോടന അല്ല, മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. പഹാട് തോടനെ സെ ജമീൻ കി ഖുസ്ക്, ഭൂചലനങ്ങളുണ്ടാവും. ജെസി കുദരത്തി ആഫാത്തോത്തി, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മലകളൊക്കെ ഇടിച്ച് നിരത്തുന്നത് നിർത്തലാക്കുക. ഇനി ഇതിനെതിരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നെറകൾ തയ്യാറാക്കാം, മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാം, ഇതിനെതിരെ പോസ്റ്ററുകൾ തയ്യാറാക്കാം, അല്ലേ? അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. ഇനി ഈ പാഠഭാഗത്തു നിന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഗാവോ കി ബദലി ഹുയി സൂറത്ത് ദേഖ് കർ സഫർ അലി മായൂ സോക്കർ ഗർ പഹുഞ്ച. തൻ്റെ ഗ്രാമത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കണ്ടിട്ട് അസ്വസ്ഥനാവുകയാണ്. മാറ്റങ്ങൾ കണ്ടാൽ സന്തോഷിക്കുകയല്ല, ആ മാറ്റങ്ങൾ അവിടെ നശിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും കണ്ടപ്പോൾ സഫർ അലി വലിയ അസ്വസ്ഥനായി. അദ്ദേഹം തൻ്റെ ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സഫർ അലി തൻ്റെ ഭാര്യയോട് നടന്ന ഒരു സംഭാഷണം എഴുതാൻ വേണ്ടി നമുക്ക് ചോദ്യം വന്നേക്കാം. ഇനി സഫർ അലിയും ഇർഫാനും തമ്മിലുള്ള സംഭാഷണമാവാം, ഏതായാലും ഒരു സംഭാഷണം ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസ്സിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
അടുത്ത പാഠഭാഗം ഖജരീകെ സായമേം എന്ന് പറയുന്ന ഒരു കഥയാണ്. ഖജരീകെ സായമേം, എന്താണ് ഖജരീകെ സായമേം എന്ന കഥയുടെ പ്രത്യേകത? അമൃതാദേവി, അല്ലേ? അമൃതാദേവിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ് അമൃതാദേവി? ജോധ്പൂരിലെ രാജാവിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടിയ ഒരു വനിതയാണ്. അപ്പം ഇത് വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്ന ഒരു പാഠഭാഗം കൂടിയാണ്. ജോധ്പൂർക്കാർ രാജ ആ നാട്ടിലെ എല്ലാ ഖജരീകാ പേടുകളും മുറിച്ചു കളയാൻ വേണ്ടി പറയുമ്പം അതിനെതിരെ സമരം ചെയ്ത നായികയാണ് ആര്? നമ്മുടെ അമൃത ദേവി. അമൃതാദേവി മാത്രമല്ല, ഇസ് കഹാനി ക ഔർ കിർദാർ ഹേ ജോധ്പൂർ കാ രാജാ കെ സാത്ത് അമൃതാദേവി കെ സാത്ത് ഔർ കോൻ കോൻ ഹേ ഗാവ് വാലേ ഹേ അമൃതാദേവി കി ബേട്ടിയാ ഹേ സബ് ഇസ്മേ ഷാമിൽ ഹോത്താ ഹേ. അതേപോലെ സിപ്പായി ഹേ, അവിടുത്തെ പോലീസുകാരുണ്ട് അല്ലേ, ഇവരൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. ഇതിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഇഷ്ടപ്പെട്ട കഥാപാത്രമാരമാണ് അല്ലേ? കിർദാറൊക്കെ ഞാൻ പറഞ്ഞു, പസന്ദീദ കിർദാർ പെർ നോട്ടിലിക്കുകയെ. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് എഴുതുക? അമൃതാദേവിയെക്കുറിച്ചാണ് നമ്മൾ എഴുതുക. മേരാ പസന്ദീദ കിർദാർ അമൃതാദേവി ഹേ. ജോധ്പൂർ കെ രാജാ കെ സിപ്പായി ഗജരി കെ പേട് കാട്ടിനെ കേലിയെ ഗജരി ഗാവായെ അമൃതാദേവിനെ സിപ്പായിയും കൊരോക്ക ഉസ്നെ ഫിത്രത് കി ഹിഫാസത്ത് കേലി അപ്പിനി ജാൻ കുർബാൻ കർതി. അല്ലേ, ആ പട്ടാളക്കാർ അമൃതാദേവിയെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഈ ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിലെ ഈ പ്രധാനപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അമൃതാദേവിയെക്കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. ഇനി പേട് ലഗാന അച്ചി ബാത്ത്, ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യം, പേട് ലഗാന അച്ചി എന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള നല്ല കാര്യമാണല്ലോ. അങ്ങനെ പേട് ലഗാനസ് ക്യാ ക്യാ ഫായ്ദ മിൽത്തേ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് മനുഷ്യന്മാർ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? അതാണ് ഈ പാഠത്തിൽ നിന്ന് മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം നടത്തിയ അമൃതാദേവിയുടെ ഗജരീകെ സായമേ എന്ന പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പേട് ലഗാനെ സെഹമേ ക്യാ ക്യാ ഫായ്ദ മിൽത്തേ ഹേ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? പേട് ഫിത്രത്ത് കീജാൻ ഹേ, മരങ്ങൾ പ്രകൃതിയുടെ ജീവനാണ്. പേട് ലഗാനെ സെ സാഫ് ഹവാ മിൽത്തി ഹേ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് ശുദ്ധവായു ലഭിക്കും. പേടോ സെ അച്ഛേ പൽ മിൽത്തേ ഹേ, നല്ല പഴങ്ങൾ നമുക്ക് ലഭിക്കും. പേട് സെഹം കൊസായ മിൽത്തേ ഹേ, തണൽ ലഭിക്കും. പേട് കി വജ സെ ബാരിഷ് മിൽത്തി ഹേ, അല്ലെ, മരങ്ങളിലൂടെ നമുക്ക് നല്ല മഴ കൂടി ലഭിക്കുന്നു. ഇനി അടുത്ത ഒരു യൂണിറ്റ്, 3-ാമത്തെ യൂണിറ്റ്, സോന ഉഗായെ എന്ന ഒരു യൂണിറ്റാണ്. സ്വർണം വിളയിക്കാം. എന്താ സ്വർണം വിളയിക്കുക? ഭൂമിയിൽ നിന്ന് മനുഷ്യൻ വിളയിക്കുന്ന സ്വർണം ഏതാണ്? ധാന്യങ്ങളാണ്. കർഷകൻ വയലിൽ പണിയെടുത്തിട്ട് അവൻ നമുക്ക് വിതച്ച് നൽകുന്ന, അല്ലേ, കൊയ്ത് നൽകുന്ന ധാന്യങ്ങളെയാണ് നമ്മൾ സോന ഉഗായെ എന്ന പാഠത്തിലൂടെ പരിചയപ്പെടുന്നത്. അധ്വാനത്തിൻ്റെ മഹത്തെക്കുറിച്ച്, മെഹനത്തുക്ക് അഹമ്മിയത്തിനെക്കുറിച്ച്, നിരന്തര പരിശ്രമത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, ദൈനംദിനം അധ്വാനിക്കുന്ന ഒരു കർഷകൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നു. സബക് മിട്ടി കി സൂന്തി ഖുഷ്ബു ഏക്ക് ഗുഫ്ത് ഗുഹെ. ഇതൊരു മിട്ടി കി സൂന്തി ഖുഷ്ബു എന്നാണ് ഇതിലെ ആദ്യ പാഠഭാഗത്തിൻ്റെ പേര്. ഇതൊരു ഗുഫ്ത് ഗുവാണ്. ഇസ്മേ കിസാൻ ഗോവിന്ദ് ഓർ അപ്പിനി പോത്തി അഞ്ജലി കാസ്ത് കരീക്കെ ബാരമേ ബാത്തേ കറേ. കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തു ആര്? ഗോവിന്ദൻ്റെ മകനായ രവിശങ്കറിൻ്റെ മോളാണ് ആര്? പോത്തി. മകളാണ് ആര്? അഞ്ജലി. പോത്തി എന്ന് പറഞ്ഞാൽ മകൻ്റെ മകളെയാണ് ഉറുദുവിൽ പോത്തി എന്ന് പറയുക, അല്ലേ? ആ അഞ്ജലിയും ഈ വല്യച്ഛനും തമ്മിൽ നടത്തുന്ന കൃഷിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്. ഒരു ഹമേഷ ഖേത്തുമേ കാം കർണേ വാലായ കിസാൻ ഹേ ഗോവിന്ദ്. ഓ അബ് ബൂഡാബി ഹേ. ഇപ്പോൾ വയസ്സനായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, എപ്പോഴും വയലിലാണ്. നമ്മുടെ ഗോവിന്ദിൻ്റെ മകൻ രവിശങ്കർ കൽക്കത്തേമേ കാം കർത്തേ, കൽക്കത്തയിലാണ് ജോലി ചെയ്യുന്നത്. ചുട്ടിക്കെ ദിൻ അപ്പനെ ബീവി ബച്ചോക്കെ സാത്ത് ഗാവും വാപ്പസ് ഗാവുംകെ ആയാത്ത ഗ്രാമത്തിലേക്ക് ഒരവധിക്കാലത്ത് മടങ്ങി വന്നതാണ് രവിശങ്കറും ഭാര്യയും കുട്ടിയും. അപ്പോൾ തൻ്റെ അച്ഛനെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആരാഗ്രഹിക്കുന്നു? രവിശങ്കർ ആഗ്രഹിക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടി അഞ്ജലി എന്ന കുട്ടിയെ രവിശങ്കർ ആരുടെ അടുത്തേക്ക് അയക്കുന്നു? ഗോവിന്ദൻ്റെ അടുത്തേക്ക് അയക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയുന്നൊരു വാക്കുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ, യഹാങ്കെ മവേഷി, ഇവിടെയുള്ള കന്നുകാലികൾ അല്ലേ, തീൻ ചാർ ഹെക്ടർ ജമീൻ, മൂന്നാലേക്കറബു വയൽ, ഇതൊക്കെ കൊന്തേക്കേക്ക, ആര് നോക്കും ഇതിനെയെല്ലാം? മുജേ യഹം ബഹുത് കാം ഹേ, ഇവിടെ എനിക്കൊരുപാട് ജോലിയുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഞ്ജലിയെ വയലിലേക്ക് പറഞ്ഞേക്കുകയാണ് രവിശങ്കർ. അപ്പോൾ ഗോവിന്ദൻ വയലിൽ അപ്പനെ നങ്കേ ഹാത്തോസെ ഗോബർ കക്കാതിലേക്ക് പൗതോം കൊതേര ഹാത്ത, എന്താണ് ആ പച്ചയായ പച്ച ചാണകം ഒരു മറയുമില്ലാതെ നഗ്നമായ കൈകൾ കൊണ്ടെടുത്തിട്ട് ചെടികൾക്കിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് അഞ്ജലി കാണുന്നത്. അങ്ങനെ ആ സമയത്ത് അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു പോവുകയാണ്. അവൾ തൻ്റെ ഗോവിന്ദനോട് ചോദിക്കുന്ന പരസ്പരം ഗോവിന്ദനും ഗോവിന്ദോർ അഞ്ജലി കെ ബി ചോനേവാലി ഗുപ്തഗു, ഇവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം, അവിടെ ഗോവിന്ദനും അഞ്ജലിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കുന്നു. അതേപോലെ ഗോവിന്ദനോട് അഞ്ജലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആപ്കോ ആരാം ചാഹിയേ, താങ്കൾക്ക് ഇനി വിശ്രമം വേണം, ആപ് ഹമാരെ സാത്ത് കൽക്കത്തായിയേ, ഞങ്ങളുടെ കൂടെ കൽക്കത്തയിലേക്ക് വരണം. ഈ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, മേ അബ്വി ആരാം മേ യഹ ആരാം കർത്തിഹും, ഞാനിവിടെ വിശ്രമിക്കുകയാണ്. മേ അബി തക്ക് കിസി ഡോക്ടർ സെ ഇലാജ് കറവായ ഓർന കൊയ് ദവ ലി, ഞാൻ ഇതുവരെ ഒരു മരുന്നും കുടിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും നല്ല ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞപ്പം നമ്മുടെ കിസാൻ ഗോവിന്ദിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പം ചോദിച്ചു, എന്ത്? അഞ്ജലി അത്ഭുതപ്പെട്ടുപോയി. ഇതുവരെ മരുന്നും ഡോക്ടറെയും കാണിച്ചിട്ടില്ല എൻ്റെ വല്യച്ഛൻ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പദങ്ങളുടെ വെച്ചുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്കൊരു ചോദ്യം വരും. കിസാൻ ഗോവിന്ദ് കി തന്ദുരസ്തിക്ക് വുജുഹാത്ത് ക്യാ ക്യാ ഹേ, അല്ലേ? ഈ കർഷകനായ ഗോവിന്ദിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്തെല്ലാമാണ്? എന്തെല്ലാമാണ്? കിസാൻ ലോക് ഹാർദിൻ മെഹനത് കർത്തേ ഹേ, കർഷകൻ എന്തു ചെയ്യും? എല്ലാ ദിവസവും അധ്വാനിക്കും. ഹമേഷാ കാസ്തുകാരി കർണേസെ ജിസ്മ സേത്ത് മന്ദോ ജാത്താഹേ, എപ്പോഴും കൃഷി ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യം നല്ല ആരോഗ്യമായിരിക്കും. വോ ഹമേഷാ കുദരത്തി വസായം കാത്തേഹേ, അവരതും ഇതൊന്നും കഴിക്കൂല അല്ലേ, ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കൂല, അദ്ദേഹം പ്രകൃതി ഭക്ഷണങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. സുക്കോൻ കി ജിന്ദഗി ഗുസാർത്തേഹേ, സമാധാനപരമായൊരു ജീവിതം നയിക്കുന്നു, ഉള്ളതുകൊണ്ട് സംതൃപ്തിയോട് ജീവിക്കുന്നു. ശിവജാസേ ബീമാരിയോ സെ ദൂർ ഹോത്തിജെ, അതുകൊണ്ട് അവരെന്താണ് രോഗത്തിൽ നിന്നൊക്കെ വിട്ട് രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നു. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു സംഭാഷണം, ഇവിടുന്ന് മടങ്ങിപ്പോവാണ് ആര്? അഞ്ജലി കൽക്കത്തയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരി ജാസ്മിനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ജാസ്മിനുമായിട്ട് തൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു സംഭാഷണവും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഇനി ഈ ഇതിൽ നിന്ന് വരുന്ന അടുത്തൊരു പ്രധാന ഈ യൂണിറ്റിലെ അടുത്തൊരു പ്രധാന പാഠഭാഗമാണ് സവാസേർ ഗേഹൂം എന്ന് പറയുന്ന കഥ. ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള കഥാകൃത്താണ് മുൻഷി പ്രേംചന്ദ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് സവാസേർ ഗേഹു. ഗ്രാമീണ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളും കവിതകളും രചനകളെല്ലാം തന്നെ ദേഹാത്തി സിന്ദഗിയുമായിട്ട് ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മെഹനത്ത് ചെയ്യുന്ന നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു കർഷകൻ്റെ ജീവിതം തന്നെയാണ് ഇവിടെയും പ്രതിപാദിക്കുന്നത്. ഈ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്ന ശങ്കർ ഒരു കർഷകനാണ്. പ പഴയ കാലത്ത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ജമീൻധാരി നിസാം എന്ന് പറഞ്ഞാൽ ജന്മി കുടിയാൻ വ്യവസ്ഥ, ജന്മി വ്യവസ്ഥയെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളും അതിലൂടെ നമ്മുടെ ആ കാലത്ത് ജീവിച്ചിരുന്ന തൊഴിലാളികൾ നേരിട്ടിരുന്ന പ്രയാസങ്ങളെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഈ കഥയിലൂടെയാണ്. അങ്ങനെ സവാസീർ ഗെഹും എന്ന കഥയിലെ കഥാപാത്രങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്, ഇതിലെ കഥാപാത്രങ്ങൾ കിർദാറോ കെ നാം ബതായി, ശങ്കർ, മഹാത്മാ, പുരോഹിത് ഒക്കെയാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ജമീന്ദാർ ലോക കിസാൻ കോ ഇസ്തേഹസാൽ കർത്തേ, ആര്? അന്നത്തെ ജമീന്ദാരികൾ തൊഴിലാളികൾ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ ഈ പാഠഭാഗത്തിൽ അദ്ദേഹം ഇതിൻ്റെ ഭയാനകത എത്രയാണ് എന്ന് ഈ പാഠഭാഗത്തിൽ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊന്ന് വേഗത്തിൽ നോക്കാം. സവാസീർ ഗെഹും കിസ്കി ലിക്കി ഹുയി കഹാനി ഹെ, ആരാണ്? മുൻഷി പ്രേംചന്ദാണ്. സവാസീർ ഗെഹും കെ അഹം കിർദാർ കോൻ കോൻ ഹെ, ശങ്കർ, മഹാത്മാ, പുരോഹിത്, വയറ, ശങ്കർ ഏക്ക് ഗരീബ് കിസാനെ ഉസ്നെ കൈ മസായിൽ സെ ഗുസർത്താ ഹെ, ശങ്കർ ഒരു ദരിദ്രനായ കർഷകനാണ്, അയാൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. മൗജൂദ ഹാലത്തുമേ കിസാനൊക്കെ മസായിൽ, നിലവിലുള്ള സാഹചര്യത്തിൽ കർഷകർ നേരിടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയെന്ന് എഴുതാനാണ് ഒരു ചോദ്യം. എന്താ അതിൻ്റെ ഉത്തരം എഴുതുക? ഇഷാരെ, ബാരിഷ് കി കമ്മി, മഴയുടെ കുറവുണ്ട്, മൗസം കി തബ്ദീലി, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അവർക്ക് പ്രശ്നമാണ്, അച്ചി ബീജോ കി കമ്മി, നല്ല വിത്തുകൾ ലഭിക്കാത്തത്, ഫസലോ കി കമ്മി, കൂടുതൽ ധാന്യങ്ങൾ ലഭിക്കാത്തത്, ഓർ നയേ നയേ കാനുൻ, പുതിയ പുതിയ നിയമങ്ങൾ അവർക്ക് പ്രശ്നമാണ്, മുഖ്തലിഫ് ആഫാത്ത്, കുദ്രത്തി ആഫാത്തുകൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ കാസ്തുകാരിക്ക്, അതൊക്കെ ഈ കാസ്തുകാരിക്ക് അവർക്ക് വലിയ ബർബാദി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് കിസാനും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇനി ഈ കഥയിലെ ഒരു സംഭാഷണം, ഈ കഥയുടെ അല്ല, ഈ കഥയിൽ നിന്ന് നമുക്കൊരു സവാനീഹ് നോട്ട്, സോറി സംഭാഷണമല്ല, ഒരു സവാനീഹ് നോട്ട് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആരുടേതാണ്? മുൻഷി പ്രേംചന്ദിൻ്റെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എല്ലാവർക്കും ഓർമ്മണ്ടോ? ധനപത് റായ് അല്ലേ. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഗോവർദ്ധ, നിർമ്മല, ഉബൻ, മൈദാനെ അമലൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. അദ്ദേഹത്തിൻ്റെ അഫ്സാനകളാണ് ദോബയിൽ, മന്ദർ, പോസ്കിരാത്ത്, അദ്ദേഹത്തിൻ്റെ ജനനം, മരണം, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സവാനീഹ് നോട്ട് എഴുതുക. ഇനി ഈ മൂന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ പാഠഭാഗം, ന ദൂപ്സേ പരേഷാൻ എന്ന് പറയുന്ന ഒരു മസ്മൂനാണ്. ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായ മസ്മൂൻ നിഗാറ്, അഫ്സാന നിഗാറുമായിട്ടുള്ള അബ്ദുൽ അലീം ഷററിൻ്റെ ന ദൂപ്സേ പരേഷാൻ. ഇതിൽ അദ്ദേഹം ഗ്രാമത്തിലുള്ള ആളുകളുടെ പ്രത്യേകതയും നഗരത്തിലുള്ള ആളുകളെക്കുറിച്ചുള്ള ഒരു മുവാസന, തജസിയ, താരതമ്യം നടത്തുകയാണ് അദ്ദേഹം. നഗരങ്ങളിലുള്ള ആളുകളോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയോ ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ സുഖങ്ങളെക്കുറിച്ച്, അവരുടെ സന്തോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം വരുന്നത്. സബക്ക് ന ദൂപ്സേ പരേഷാൻ ഏക്ക് മസ്മൂൻ ഹെ, ഈ അബ്ദുൽ അലീം ഷറർനെ ലിഖാ ഹെ, ഇസ്മേ കിസാനോ കി മെഹനത്ത് കേ ബാരേ മേ ബയാൻ കർത്തേ, കർഷകരുടെ അധ്വാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കിസാനോ കി മെഹനത്ത് സെ ദുനിയാ ചൽത്തി ഹെ, കൃഷിക്കാരുടെ അധ്വാനത്തിലൂടെയാണ് ഈ ഭൂമി ചലിക്കുന്നത്. മെഹനത്ത് കിസാൻ ഈ ലോകം കൊന്നത്തക്കാത്തേ ഹെ, മെഹനത്ത് അധ്വാനം കിസാൻ ലോകവും കൊന്നത്തക്കാത്തേ ഹെ, കർഷകരെ ഒരിക്കലും എന്താക്കുന്നില്ല, തളർത്തുന്നില്ല. ഓ ദൂപ്സേ പരേഷാൻ ഹി ഓത്തേ ഹെ, വെയിലത്ത് വാടുന്നവരെല്ലാവരും നമ്മുടെ കർഷകർ, ബാഹമി ഹംദർദി കിസാനൊക്കെ ഹത്യാർ ഹെ, ആ പരസ്പര ഐക്യം, അവരുടെ സാഹോദര്യം, പരസ്പരം മറ്റുള്ളവൻ്റെ ഒരു പ്രയാസത്തിൽ നൊമ്പരപ്പെടുക എന്നൊക്കെ പറയുന്ന അവരുടെ ആയുധമാണ് കിസാൻ ലോക സാരി ദുനിയാ കേലിയെ മെഹനത്ത് കർത്തി ഹെ, അവർ മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ആപ്കി ഗാവും കാ മൗജൂദ ഹാലത്ത്, ഇന്നത്തെ നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥ. നേരത്തെ പറഞ്ഞ ആ പാഠഭാഗത്തിൽ വന്ന അതേപോലത്തെ തന്നെ സമാനമായൊരു ചോദ്യം ഈ പാഠഭാഗത്തിൽ നിന്നുമായിട്ടും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ദേശിക്കി തർക്കി മേ കിസാനോ കി ബഡി അഹമ്മത്തെ, ഓ സാരി ദുനിയാ കേലിയെ മെഹനത് കർത്താ ഹെ, കിസാനോ കെ മെഹനത് ഓർ മുൽക്ക് മേ ഉൻകി അഹമ്മിയത് പറയേക്ക് നോട്ടിലേക്കിയേ എന്നൊരു ചോദ്യം വരും. അപ്പം നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കണം. എങ്ങനെയാണ്? കാസ്തുകാരി ഹമാരി തഹദീബ് കാ ഇസ്സാ ഹെ, കിസാനോ കി മെഹനത്ത് സേ ലോക് ഭൂക്ക് മിട്ടാത്തേ ഹെ, ഓ സുബ സെ ശാം തക് കേത്തുമേ കാം കർത്തേ ഹെ, ഓർ ഖാനേ പീനേ കേലിയേ ചീസേം ഉഗാത്തേ ഹേ ദേശിക്ക് തർക്കീ കേലിയേ വോ ഹമേഷ മെഹനത് കർത്തേ ഹേ ന മെഹനത് ഉനെ തക്കാത്തി ഹേ ന മുഷഖത്ത് ഉനെ മാന്ദ കർത്തി ഹേ ഇതാണ് കിസാന്റെ കുറിച്ച് ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ഈ പാഠത്തിന് വരാവുന്ന മറ്റ് ചില ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അബ്ദുൽ അലീം ഷെറർക്ക് മസ്മൂൻ കാ നാം ചുൻകർ ലിഖി. അപ്പം മൂന്ന് മസ്മൂനുകളുടെ പേര് കൊടുത്തിട്ട് അബ്ദുൽ അലീം ഷെററിൻ്റെ മസ്മൂൻ ഏതാണ്? സവാസീർ ഗേഹുവിന് കൊടുത്തിട്ടുണ്ട്, ഖജരീക്കെ സായമേന് കൊടുക്കും, നദൂപ്പുസെ പരേഷാന് ഏതോ മൂന്നാല് പേരുകൾ കൊടുക്കുന്നു. അതിൽ നിന്ന് അബ്ദുൽ അലീം ഷെററിൻ്റെ മസ്മൂവിൻ്റെ പേര് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു. ഏതായിരുന്നു? നദൂപ്പുസെ പരേഷാൻ. ഇനിയോ, ഗ്രാമജീവിതവും പട്ടണജീവിതവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം എങ്ങനെയാ? ഷെഹർ തർക്കീക്ക ഏക്ക് നിഷാൻ ഹേ ഗാവും വാലെ ഇത്തുമീനാൻ ഓർ ഇത്തുഫാക്കി ജിന്ദഗി ഗുസാർത്തെ ഹേ. ഒന്ന്, എന്താ അതിൻ്റെ അർത്ഥം? നഗരത്തിലുള്ളവർ പുരോഗതിയുടെ അടയാളമായിട്ടാണ് നഗരങ്ങളെ കാണുന്നത് അല്ലേ. എന്നാൽ ഗാവും വാലെ ഇത്തുമീനാൻ ഓർ ഇത്തുഫാക്ക് കി ജിന്ദഗി ഗുസാർത്തെ ഹേ. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജീവിതം നയിക്കുന്നവരാണ് ഗ്രാമീണർ. ഇനി അവരുടെ ഈ ഒരു തജ്സിയ നടത്തുക. എന്താ തജ്സിയ നടത്തുക? ഷെഹറുൽ ഗാവും കി ജിന്ദഗിക്ക് തജ്സിയ. ഇത് വെച്ചുകൊണ്ട് നഗരത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ഒരു തജ്സിയ നടത്താൻ. പിന്നെ അടുത്ത ചോദ്യം, താഴെ കുറച്ച് അദീബുകളുടെ പേര് കൊടുക്കുക. മൂന്നോ നാലോ അദീബുകളുടെ പേര് ഒരു കോളത്തിൽ തരുന്നു. പ്രേംചന്ദ്, അബ്ദുൽ അലീം ഷെറർ, ഇക്ബാൽ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇതിലെ മസ്മൂൻ നിഗാറുടെ പേരുകൾ ചുൻകർലിക്കുകയേ. ഇതിൽ നിന്ന് മസ്മൂൻ നിഗാറുകളുടെ പേര് തിരഞ്ഞെടുത്തെഴുതുക എന്നൊരു ചോദ്യവും നമുക്ക് വരും. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാനെ, അബ്ദുൽ അലീം ഷെററിനെയൊക്കെ നമ്മളിങ്ങോട്ട് തിരഞ്ഞെടുത്തെഴുതും അല്ലേ. അഞ്ചാമത്തത്, കിസാനോ കി മെഹനത്ത് ദുനിയ ചലത്തിയവോ സാരി ദുനിയാക്കേലി മെഹനത്ത് കർത്തി ഹേ. കിസാനോ കി ഖുസൂസിയാത്ത് ക്യാക്യായ്, കർഷകരുടെ പ്രത്യേകതകൾ എന്തെല്ലാം അപ്പനെ അൽഫാസ്മേ ലിഖിയേ, നിങ്ങളുടെ വാക്കുകളിൽ എഴുതുക എന്നൊരു ചോദ്യം കൂടി നമുക്ക് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ മൂന്ന് യൂണിറ്റുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്ന് യൂണിറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഏരിയകളുള്ളത്. പരീക്ഷയ്ക്ക് വരുന്ന ഒരു മോഡലൊക്കെ, ഒരു പാറ്റേണൊക്കെ നിങ്ങൾക്കറിയാം. മുൻപത്തെ പോലെ അല്ല, ചോദ്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു മാർക്കിൻ്റെ, രണ്ട് മാർക്കിൻ്റെയും, മൂന്ന് മാർക്കിൻ്റെയും, നാല് മാർക്കിൻ്റെയും, അഞ്ച് മാർക്കിൻ്റെയും ചോദ്യങ്ങളുണ്ടാവും. എ പാർട്ടും ബി പാർട്ടുമായിക്കൊണ്ടാണ് വരുന്നത്. രണ്ട് പാർട്ടുകളിൽ നിന്ന് വരുന്ന ഭാഗങ്ങളും അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളൊരു എ പ്ലസ്സുകാരനായി മാറുകയുള്ളൂ. അപ്പോൾ നല്ല പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസ്സിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഷംസുദ്ദീൻ പിലാത്തറക്കൽ, പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു അധ്യാപകനാണ്. നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റാണ്. നാലാമത്തെ യൂണിറ്റ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചുമുള്ള ഭാഗമാണ്. യൂണിറ്റിൻ്റെ പേര് തന്മൻ ബച്ചായം എന്നുള്ളതാണ്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒരു കവിതയും ഒരു നാടകവും ഒരു കഥയും ഒരു വിവരണവുമാണ്. കവിത ഹാത്തോം ക തരാന, ഉറുദുവിലെ പ്രശസ്തനായ കവി അലി സർദാർ ജാഫരി, ജ്ഞാനപീഠ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള അലി സർദാർ ജാഫരി എഴുതിയിട്ടുള്ള ഹാത്തോം ക തരാന എന്ന കവിതയാണ് ഇതിലെ ആദ്യത്തെ പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തൊഴിലാളികൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തൊഴിലാളികളുടെ ശക്തി എന്നിവ കവി വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. തൊഴിലാളികൾ ആണ് ഇല്ലെങ്കിൽ, തൊഴിലാളികൾ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു കാര്യവും നടക്കില്ല. ഒരു മെഷീൻ ചലിപ്പിക്കണമെങ്കിലും തൊഴിലാളികൾ ആവശ്യമാണ്. അപ്പോൾ ഹാത്തോം ക തരാന, അതായത് കൈകളുടെ ഗീതമാണ്. കൈ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ കൈകളാണ്, ഈ കൈകൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മളെ ഊട്ടുന്നതും നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതും നമുക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രം നെയ്യുന്നതും നമുക്ക് വേണ്ടിയിട്ടുള്ള പാർപ്പിടം ഉണ്ടാക്കി തരുന്നതും ഈ തൊഴിലാളികളുടെ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് വരാവുന്ന ചോദ്യം, ഒന്ന്, ഈ ഹാത്തോം ക തരാന നസം കിസ്നെ ലിഖ, നസം ഹാത്തോം ക തരാന കിസ്നെ ലിഖ, അവൻ്റെ ആൻസർ, ആ കവിയുടെ പേരാണ് ചോദിച്ചത്. ആ ഷായിർ ക നാം ക്യാഹേ എന്ന് അങ്ങനെയും ചോദിച്ചേക്കാം. കവിയുടെ പേര് അലി സർദാർ ജാഫരി. അടുത്തൊരു ചോദ്യം, ഹാത്തോം ക തരാന നസമ്മെ കിസ് മൗസൂ ബയാൻ കർത്താ ഹേ, എന്ത് വിഷയമാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു മെഹനത്ത് മസ്ദൂരി, മെഹ്നത്ത് മസ്ദൂരിക്ക് അഹ്മിയത്ത് പെർ ഇസ് നസമെ ബയാൻ കർത്താഹെ. ഇതാണ് ഇതിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമായിട്ട് വരാവുന്നത്. ഇതിൽ വരാവുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ചോദ്യം ഒരു കവിതയായതുകൊണ്ട് കവിതയുടെ ആശയം രണ്ട് വരികളോ നാല് വരികളോ തന്നുകൊണ്ട് കവിതയുടെ ആശയം എഴുതാനുള്ള ഒരു ചോദ്യം വന്നേക്കാം. നസം ക മഫൂം യാ അഷ്യാർ ക മഫൂം അപ്പിനെ അൽഫാസ് മെ ലിഖിയേ എന്നൊരു ചോദ്യം വരാം. അപ്പം നിങ്ങൾ ഈ കവിതയിലെ പ്രധാനപ്പെട്ട ഈ കവിയുടെ പേര്, കവി ഇന്ന ആളാണ് കവിത എഴുതിയത്, ഇന്നതാണ് നമ്മളുടെ ഇതിൻ്റെ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ രണ്ട് ചോദ്യങ്ങളും അതിലേതാ മഫൂം ഇന്നതാണ് ഈ ഇതിൻ്റെ കവിതയുടെ കേന്ദ്ര ആശയം ഇന്നതാണ് മൗസു ഇന്നതാണെന്നൊക്കെ നമുക്ക് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാം ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം അത് തുടങ്ങാം. തുടങ്ങി വെച്ച് അതിൽ മസ്ദൂർ ഹമാരെ ഭൂഖ് മിട്ടാത്തേ, കിസാൻ ലോക് ഹമാരെ ഭൂഖ് മിട്ടാത്തേ, മസ്ദൂർ ലോക് ഹമാരെ ലിയെ ഘർ ബനാത്തേ, ഹമാരെ ലിയെ കാർഖാന ഹമേ കപ്പടെ ബനാത്തേ വയറ, ഇതുപോലെയുള്ള എന്താ പറയുക ഉത്തരങ്ങൾ എഴുതിക്കൊണ്ട് പോയിന്റുകൾ എഴുതിക്കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഇതിൽ നിന്ന് കവിത ആയതുകൊണ്ട് വേറൊരു വരാവുന്ന ചോദ്യം പ്രൊഫൈലാണ്. അലി സർദാർ ജാഫ്രിയുടെ പ്രൊഫൈൽ ചോദിച്ചേക്കാം. അലി സർദാർ ജാഫ്രിയുടെ പ്രൊഫൈലിന് ഹിൻസ് തരും. അതിൽ നിന്നുള്ള ചോദ്യഭാഗങ്ങൾ പാഠഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കിട്ടാവുന്ന ഭാഗങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ പ്രൊഫൈല് തയ്യാറാക്കാം. അടുത്തത് ഈ പാഠഭാഗത്ത് വരുന്ന ചോദ്യം ഈ നസം ഹാത്തോം ക തരാന ഷായർ ഹംസെ ക്യാ കഹ്ന ചാത്തഹെ മഫൂം ചോദിച്ച പോലെ തന്നെ ഈ മെഹ്നത്ത് മസ്ദൂർ മസ്ദൂരിക്ക് അഹമിയത്ത് ഈ പാഠത്തിന് വരാവുന്ന അടുത്തൊരു ചോദ്യം മെഹ്നത്ത് മസ്ദൂരിക്ക് അഹമിയത്ത് എന്നുള്ളതാണ്. മെഹ്നത്ത് മസ്ദൂരിക്ക് അഹമിയത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എ ദുനിയ മെഹ്നത്ത് മസ്ദൂരി സെ ചൽത്തിഹെ ഹമാരി ബുനിയാദി സരൂരിയാത്ത് മെഹ്നത്ത് മസ്ദൂർ ലോകം സെ ഹോത്തിഹെ കിസാൻ ദിൻ രാത് കാം കർണക്കെ ദുനിയാക്കെ ഭൂക്ക് മിട്ടാത്തേഹെ ഹം കോ രഹ്നെ ക മക്കാൻ മസ്ദൂർ ലോക് ബനാത്തേഹെ മസ്ദൂർ ലോക് ഹമാരെ ലിയെ കാർഖാന മേ കപ്പടെ ബനാത്തേഹെ ഇതുപോലെയുള്ള പോയിൻറ്റ്സുകൾ എഴുതി ആ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് വരുന്ന അടുത്ത ഒരു പ്രവർത്തനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈലാണ്, അതും നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഈ യൂണിറ്റിലെ അടുത്ത ഒരു പാഠഭാഗം ഒരു നാടകമാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു നാടകമാണ്. നാടകമാകുമ്പോൾ നമ്മൾ അറിയേണ്ട കഥാപാത്രങ്ങളുണ്ടാവും, ഡയലോഗുകളുണ്ട്, അപ്പോൾ ഒരു 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 കേന്ദ്രാശയം ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ ഉള്ള ഈ ഡ്രാമയുടെ പേര് ഹക്കൽമന്ത് മച്ചേര എന്നുള്ളതാണ്. ഡ്രാമ ഹക്കൽമന്ത് മച്ചേരക്ക കിർദാർ കോൻ കോൻഹെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഒബ്ജക്റ്റീവായിട്ട് ചിലപ്പോൾ ചോദിക്കാം നിങ്ങളോട് ബ്രാക്കറ്റിൽ നിന്ന് ഈ ഹക്കൽമന്ത് മച്ചേര എന്ന ഡ്രാമയിലെ കഥാപാത്രങ്ങളിൽ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ നിന്നുള്ള ഒരു ചോദ്യമായിട്ട് ചോദിച്ചേക്കാം. നാല് പേരുകൾ തരാം, അതിൽ രണ്ടെണ്ണം ഈ കഥാപാത്രങ്ങളുടെ പേര് തന്ന് ഒരു മാർക്കുള്ള ചോദ്യമായിട്ട് ചോദിച്ചേക്കാം. ഇനി വേറൊരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഹക്കൽമന്ത് മച്ചേരക്ക കിർദാർ കോൻ കോൻകെ കിസി ദോ കിർദാറും കെ നാം ലിഖിയെ നിയോഗിക്കാം. രണ്ട് കഥാപാത്രങ്ങളുടെ പേരുകൾ എഴുതാൻ അത് എഴുതാം. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്കറിയാം. അതിലുള്ള കഥാപാത്രങ്ങൾ മച്ചേരയുണ്ട്, ദർബാനുണ്ട്, ദാരോഹുണ്ട്, ബാദിഷാ സലാമത്തുണ്ട്, വസീറെ ആസം, സിപ്പായി, ഇവരൊക്കെ അതിലെ കഥാപാത്രങ്ങളാണ്. അത് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അതിൽ വരുന്നൊരു പ്രവർത്തനം അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് അടുത്തൊരു ലെവലായിട്ട് ചോദിക്കുന്നതാണ് കിസി പസന്ദീദ കിർദാർ പർ നോട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഓരോ ഗ്രേഡ് വെച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻസ് തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കാം. അപ്പം മച്ചേര ഇസ് ഡ്രാമയൊക്കെ അഹം അവർ മർക്കസി കിർദാർക്ക് അയാളെക്കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു പോയിൻ്റാണ് മച്ചേര ഇസ് ഡ്രാമയൊക്കെ അഹം അവർ മർക്കസി കിർദാർഹെ ഓ എക്ക് ഇമാന്താർ ആത്മീഹെ അയാൾ വിശ്വസ്തനായൊരു വ്യക്തിയാണ്. സമാജമേ ഹോനെ വാലി രിഷത്ത് ഹുരിക്ക് ഖിലാഫ് ആവാസ് ഉടാത്തായ സമൂഹത്തിലുള്ള ഈ എന്താ പറയുക രിഷത്ത് ഹുരി ഈ അഴിമതിക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ശബ്ദിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ പറ്റുന്ന ഒരു പോയിൻസുകളാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തെക്കുറിച്ച് എഴുതാനുള്ള ചോദ്യം വരുമ്പോൾ അത് ഡ്രാമ അല്ലെങ്കിൽ കഥകളിൽ നിന്നാണ് വരാൻ ചാൻസ് ഉള്ളത്, അത് ഓർത്ത് വെക്കുക. അടുത്തത് ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യം കിസാൻ ലോക് കൈ തരയ്ക്ക് ഇസ്തിസാൽക്ക ഷിക്കാർ ബൻജാത്തായ അല്ലെങ്കിൽ മസ്ദൂർ ലോക് കൈ തരയ്ക്ക് ഇസ്തിസാൽക്ക ഷിക്കാർ ബൻജാത്തായ ഐ സി സാമാജി ബുരായം കോ ദൂർ കർണ കിളിയെ ഹംകോ ക്യാ കർ സക്തേ അങ്ങനെയും ചോദിക്കാം. ജനറലായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ഈ കർഷകർ അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇങ്ങനത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു പാഠഭാഗമാണ് ലോകപ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ഒരു കഥയുണ്ട്. ആ കഥയുടെ ഉർദു തർജ്ജമയാണ് അണ്ടാഹേ യാ ദാന. അത് ഒരു ആ കഥയിൽ പ്രധാനമായിട്ട് പറയുന്നത് മെഹനത്ത് ഔർ സിഖത്ത് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അധ്വാനവും ആരോഗ്യവും, കർഷകരായിട്ടുള്ള ആളുകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അവർ പണ്ടുള്ള കർഷകരും ഇപ്പോഴുള്ള കർഷകരും തമ്മിലുള്ള വ്യത്യാസം, അതായത് അന്നുള്ള കർഷകർ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണം, പച്ചക്കറികളും അല്ലെങ്കിൽ ധാന്യങ്ങളും കഴിച്ച് ജീവിച്ചിരുന്നതും, അതിൽ നിന്ന് മാറി പിന്നീട് വരുന്ന കർഷകർ കുറച്ചുകൂടി മോഡേണായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ചുള്ള വളങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് വരുന്ന രീതിയിൽ വരുന്ന ആരോഗ്യ മാറ്റങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം, കഹാനി അണ്ടാഹേ യാ ദാന കിസ്നെ ലിഖ, ഒരു ചോദ്യമാണ്. ലിയോ ടോൾസ്റ്റോയ്, അതിൻ്റെ ഉത്തരം നമുക്കറിയാം, ആ എഴുതിയത് ലിയോ ടോൾസ്റ്റോയ്. അടുത്തത് കഹാനി അണ്ടാഹേ യാ ദാന ക കിർദാർ കോൻ കോൻ ഹേ, ഈ കഥയിലെ കഹാനി അണ്ടാഹേ യാ ദാന ക കിർദാർ കോൻ കോൻ ഹേ, ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ എന്നുള്ളൊരു ചോദ്യം വരാം. നമുക്കറിയാം, ദാദാമിയ, ബഡേമിയ, ബാദിഷ, ബച്ചേ, മുസാഫിർ, പിന്നെ അതിലുള്ള ദാദാമിയാൻ്റെ അവരുടെ അല്ലെങ്കിൽ ബഡേമിയാൻ ഇവരുടെ ഇടയ്ക്കുള്ള അവരുടെ ഒരു അബ്ബാജാനും വരുന്നുണ്ട്. ഇവരെല്ലാം കൂടിയും കൂടിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്ക് കിർദാറിനെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം വരുന്നത് കിർദാർ പർ നോട്ടാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ദാദാമിയാം, എന്ത് പറയുക, ദാദാമിയാം എന്ന ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ കിർദാർ നികാരിയാണ് നമുക്ക് എഴുതാനുണ്ടാവുക. എഴുതാൻ എഴുതാൻ നമുക്ക് എളുപ്പം, അത് നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും. ദാദാമിയ, വോ എക് മെഹ്നത്തി ഇൻസാൻ ഹേ, വോ അബ്ബി തന്ദുരുസ്ത് ഹേ, വോ പൈതൽ ചൽക്കർ ദർബാർമേ ആയ. അപ്പോൾ ദാദാമിയാൻ്റെ പ്രത്യേകത അതാ, അദ്ദേഹം ഇപ്പോഴും നല്ല ആരോഗ്യവാനാണ്. അദ്ദേഹം ഒരു നന്നായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കാൽനടയായിട്ടാണ് എടുക്ക് ദർബാറിലേക്ക് വന്നത്. അപ്പം നന്നായിട്ട് കാഴ്ചയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആൾ വന്നത് അയാളേക്കാൾ കുറച്ചും കൂടി മോശമായിട്ടുള്ളു. അതിൻ്റെയും മകനായിട്ടുള്ള, അതായത് ദാദാമിയാൻ്റെ പേരക്കുട്ടി വന്നത് അതിനേക്കാൾ മോശമായിട്ടായിരുന്നു. അപ്പം അതാ ആ ഒരു കഥയാണ്. അതായത് അധ്വാനിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു പാഠഭാഗമാണ് അതിലൂടെ ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിലെ അവസാനം ഒരു ബയാനിയാണ്. നമ്മൾ ഭാരതത്തിൻ്റെ തനത് സംഭാവന, ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ തനത് സംഭാവനയാണ് യോഗ. ഈ യോഗയുടെ പ്രയോജനങ്ങൾ, അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ, ആരോഗ്യം നിലനിർത്താൻ യോഗ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, യോഗ കൊണ്ടുള്ള മെച്ചങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണ്. ഇതിൽ നമുക്ക് വരാവുന്നൊരു ചോദ്യം, യോഗയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് അല്ലെങ്കിൽ യോഗയുടെ പ്രയോജനങ്ങൾ, സിഹത്ത് കായും കർണക്കെലിയെ യോഗ കൈസെ മദത് കർത്തായ, യോഗ എങ്ങനെയെല്ലാം നമ്മൾ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു എന്നൊരു ചോദ്യം വരാം. ഉത്തരമായിട്ട് നമുക്ക് കുറച്ച് പോയിന്റുകൾ പറയാം, അല്ലെ യോഗയെക്കുറിച്ചിട്ട് ചോദിച്ചാലും ഒക്കെ എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകൾ. യോഗ ഹിന്ദുസ്ഥാൻ കി ദേൻ ഹേ, യോഗ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ സംഭാവനയാണ്. യോഗ എക്ക് വർദ്ധിഷ്, യോഗ ഒരു വ്യായാമമാണ്. ദിമായി ഔർ ജിസ്മാനി സിഹത് കെലിയെ യോഗ മദത് കർത്തിഹേ, ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസിക ആരോഗ്യത്തിനും യോഗ സഹായിക്കുന്നു. ദിലി സുക്കൂൻ മിൽത്തേഹ്, മനസ്സിന് സമാധാനം നൽകുന്നു. യോഗ കർണേസെ കൈ ബീമാരിയംസെ നജാത് പാത്തേഹ്, യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് അതിൽ എഴുതാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് നാലാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്ന ചോദ്യഭാഗങ്ങൾ. നിങ്ങളത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കുകളും നേടാൻ സാധിക്കും. നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റാണ്. അഞ്ചാമത്തെ യൂണിറ്റ് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹം സാത്ത് ചലേം, നമ്മൾ ഒരുമിച്ച് നടക്കാം എന്നുള്ള ഒരു പാഠഭാഗം. ഈ യൂണിറ്റിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ തഹസീബ് വ തമദ്ദുൻ, ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും എല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത വേഷങ്ങളും വ്യത്യസ്ത ഉത്സവങ്ങളും എല്ലാം കൊണ്ടാടുന്ന ഈ ഭാരതത്തിലെ വ്യത്യസ്ത ജനങ്ങൾ ഒന്നിച്ച് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിലെ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നതിൻ്റെ കാരണം അത് നമ്മുടെ എന്താ പറയുക ഈ കസറത്തുമേ വഹദത്ത് നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മഹത്തായ ആത്മവാക്യം തന്നെയാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത്രയും വലിയൊരു മഹാരാജ്യത്തിലെ ഇത്രയും വൈവിധ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നതും അതിൻ്റെ ആ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണ്. ഇതിലൊന്നാമത്തെ മൊഡ്യൂൾ, ഒന്നാമത്തെ പാഠഭാഗം ദില്ലി ചലേം എന്നുള്ള ഒരു പാഠഭാഗമാണ്. ഇതിൽ ഒരു സ്കൂളിൽ നിന്നുള്ള NCC കുട്ടികൾ ഡൽഹിയിലേക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. ആ യാത്രാമധ്യേ അവർ കാണുന്ന കാഴ്ചകൾ, ഡൽഹിയിലെത്തിയിട്ട് അവിടെയുള്ള വ്യത്യസ്ത എന്താ പറയുക താരീ ഹിമാറാത്ത്, ഡൽഹിയിലെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ കാണുന്നു. അതോട് ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാം കൂടിയായിട്ടുള്ള പരേഡ് കണ്ട് അവർ തിരിച്ചു വരുന്ന ആ യാത്ര, ഒരു യാത്രാ വിവരണമായിട്ട് ഉള്ള ഒരു ബയാനിയാണ് ദില്ലി ചലേം എന്നുള്ള പാഠഭാഗം. ഇതിൽ നിന്ന് വരാവുന്ന ഒരു ചോദ്യം, നമ്മുടെ താരീ ഹിമാറത്തുകളുടെ അതായത് ചരിത്ര പ്രസിദ്ധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാവാം. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കുത്തുബ് മിനാർ ഏക് താരീ ഹിമാറത്ത്. കുത്തുബ് മിനാർ ഒരു ചരിത്രപ്രസിദ്ധ കെട്ടിടമാണ്. ഹിന്ദുസ്ഥാൻക്ക് ഔർ ദോ താരീ ഹിമാറത്തൊക്കെ നമ്മളേക്ക്, ഇന്ത്യയിലുള്ള വേറെ രണ്ട് ചരിത്രപ്രസിദ്ധ കെട്ടിടങ്ങളുടെ പേര്, സ്മാരകങ്ങളുടെ പേര് നിങ്ങളോട് എഴുതാൻ പറയും. അത് നമുക്ക് എഴുതാം താജ്മഹൽ, അല്ലെങ്കിൽ ലാൽ കില, ജാമി മസ്ജിദ്, ചാർമിനാർ. ഇങ്ങനെ നമുക്കറിയാവുന്ന എന്താ പറയുക ചരിത്രപ്രസിദ്ധ സ്മാരകങ്ങളുടെ പേരുകൾ നമുക്ക് എഴുതാൻ പറ്റും. അതിൽ അടുത്തത് ചോദിക്കുന്നത് ഒരു SA ടൈപ്പായിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. പസന്ദീദാ ഏക് താരീ ഇമാറത്തെ ബാരമേ നോട്ട് ലിഖി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചരിത്രപ്രസിദ്ധ സ്മാരകത്തെക്കുറിച്ച്, ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വരാം. ആ സമയത്ത് നമുക്ക് എഴുതാവുന്ന ഒരു ഉത്തരത്തിൻ്റെ മോഡൽ ഒന്ന് പരിചയപ്പെടാം. താജ്മഹലിനെ കുറിച്ചായിട്ടോട്ടെ. താജ്മഹൽ, താജ്മഹൽ ഏക് ഖൂബ്സൂറത്ത് ഇമാറത്ത്, നല്ല ഭംഗിയുള്ള കെട്ടിടമാണ്. ഈ ആഗ്രാമൻ ജമുന നദിക്ക് കിനാരേ പെർഹ്, ഇത് ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ്. ഈ മുഗൾ ബാദ്ഷാ ഷാജഹാനെ ബൻവായ, ഇത് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ നിർമ്മിച്ചതാണ്. ഈ ഇമാറത്ത് സഫേദ് സംഗ് മർമർസെ ബനായ ഗയാഹ്, ഇത് വെളുത്ത വെണ്ണക്കല്ല് കൊണ്ട് അല്ലെങ്കിൽ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ദുനിയാക്കെ സാത്ത് അജായിബാത്മെ ഏക്ക്, അതിൽ നമ്മുടെ ദുനിയ ഈ ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് ഏത്, താജ്മഹൽ. ഇങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതേപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഇതിലൊരു യാത്രയാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളോട് ചോദിക്കുക, ഒരു യാത്രയാകുമ്പോൾ നിങ്ങളും കുറേ ടൂറൊക്കെ പോയിട്ടുണ്ടാകും, സ്കൂളിൽ നിന്നായിട്ടോ വീട്ടിൽ നിന്നായിട്ടോ ഒക്കെ നിങ്ങൾ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ പോയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചിട്ട് എഴുതാനുള്ള നിങ്ങളുടെ യാത്രാ അനുഭവം ഒന്ന് പങ്കുവെക്കാനുള്ളൊരു ചോദ്യം വന്നേക്കാം. അതും എന്തു ചെയ്യാം, എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു പ്രവർത്തനമായിരിക്കും. നിങ്ങൾ മേരാ സഫർ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ, ഞാൻ എന്താ പറയുക, മൈസൂർ പോയി അല്ലെങ്കിൽ ഊട്ടി പോയി, അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് സെൻറ്റൻസുകളായിട്ട് ഓരോ സ്കോറിനനുസരിച്ചിട്ട് സെൻറ്റൻസുകളുടെ എണ്ണം കൂട്ടിയിട്ട് വൃത്തിയായിട്ട് എഴുതുക, ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. അടുത്തത് അതിൽ നിന്ന് വരാവുന്നൊരു ചോദ്യം, ഈ നമ്മൾ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ എന്തായാലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ സംവദിക്കും. അപ്പോൾ അത് നമ്മൾ ഉറുദുവിലുള്ള നമ്മളുടെ ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഫ്തഗുവാണ്, സംഭാഷണം. അപ്പോൾ ചോദിക്കാവുന്നൊരു ചോദ്യം, യൗമ ജുമ്മൂരിയാക്കിയ പരേഡ്മേ ഷിർക്കത്ത് കർണയ്ക്കെ ബാദ് റീന പ്രകാശ് ഗർ വാപ്പസായി. അവർ റീന പ്രകാശ് എന്നുള്ള കുട്ടി ഉണ്ടായിരുന്നു അല്ലേ, അരുൺ ബാബു, നിഹാൽ അഹമ്മദ്, ഇങ്ങനെ നാല് കുട്ടികളാണ്. അപ്പോൾ റീന പ്രകാശ് വീട്ടിലെത്തിയപ്പം റീന പ്രകാശിനോട് ഓ അപ്പിനെ സഫർക്കെ ബാരമേ അമ്മി ജാൻസെ ബാത്തേം കർണയിലേക്ക്, തൻ്റെ അമ്മയോട് ആ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ബച്ചി ബച്ചോ ദോനോക്കെ ദർമിയാൻ ഹോനെ വാലി ഗുഫ്തഗു തയ്യാറാക്കി ചെയ്യുക. അപ്പോൾ അമ്മയും മകളും തമ്മിൽ ഒരു ഈ ഡൽഹി യാത്രയെക്കുറിച്ചുള്ള സംഭാഷണം ആവണം, അല്ലാതെ വീട്ടിലെ കാര്യങ്ങളാവരുത്. നമ്മൾ എപ്പോഴും വിഷയബന്ധിതമാവുമ്പോഴാണ് ഫുൾ സ്കോർ കിട്ടുക. മൗസൂപ്പർ മബിനീഹ എന്നുള്ള ഒരു വാല്യൂ ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പം നിങ്ങൾ വിഷയബന്ധിതമാവുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യുന്നത്, ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രസംഗമാണ്, തക്രീർ. ഈ തക്രീർ എന്ന് പറഞ്ഞാൽ ദേശ്കി ഖാത്തിർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലുള്ള ഒരു പാഠഭാഗമാണ്. നമ്മുടെ 1921 നമ്മുടെ അഹമ്മദാബാദിൽ നടന്ന ഓൾ ഇന്ത്യ ലേഡീസ് കോൺഫറൻസിൽ ബി അമ്മ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, അതായത് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അമ്മയാണ് ബി അമ്മ. അവർ നടത്തിയ ഒരു പ്രസംഗമാണ് ഈ പാഠഭാഗത്തിലുള്ളത്. ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രസംഗം മാത്രമല്ല, വനിതകൾ എത്രത്തോളം സ്വാതന്ത്ര്യ സമരത്തിന് ഭാഗഭാക്കായിട്ടുണ്ട്. അവർ എത്രത്തോളം നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജംഗെ ആസാദി മെ ഹിസ്സാലിയ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനിതകളുടെ പേരുകൾ എന്താ ചോദിക്കുന്നത്? ബി അമ്മാം എക് ബഹാദൂർ ഖാത്തുൻകെ ഹിന്ദുസ്ഥാൻ കെ ജംഗെ ആസാദി മെ ഹിസ്സാ ലേനെ വാലെ ഔർ ദോ ബഹാദൂർ ഖവാത്തിൻ കെ നാം ലിഖിയെ. ബി അമ്മാം ഒരു ധീരവനിതയാണ്. ഇതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വേറെ രണ്ട് എന്താ പറയുക, ധീര ദേശസ്നേഹികളായിട്ടുള്ള വനിതകളുടെ പേരെഴുതാൻ. അപ്പോൾ നമുക്ക് അറിയാം, സരോജിനി നായിഡു ഉണ്ട്, റാണി ലക്ഷ്മിബായി ഉണ്ട്, ക്യാപ്റ്റൻ ലക്ഷ്മി, അക്കമ്മ ചെറിയാൻ, ഇങ്ങനെയുള്ള നമുക്കറിയാവുന്ന പേരുകൾ ഒരു രണ്ടാളുടെ പേര്. ചിലപ്പോൾ അത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതും അവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി വരുന്നൊരു ചോദ്യം, നമുക്ക് ഒരു പാരഗ്രാഫ് തരാം. നേരത്തെയൊക്കെ പറഞ്ഞു നമ്മൾ പാരഗ്രാഫ് അല്ലെങ്കിൽ പ്രൊഫൈൽ അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു നോട്ടീസൊക്കെ തന്നിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, സവാലാത്ത്. അപ്പോൾ ഈ സവാലാത്തിന് നമ്മൾ ഒരു ഇഷാറോങ്കി മദസെ സവാലാത്ത് തയ്യാർക്കി ചെയ്യുന്നു പറയും. ഇങ്ങനെ ചോദ്യം വരുന്നത് ഏ ഇബാറത്ത് ഔർസെ പടിയെ ഇഷാറോങ്കി മദസെ സവാലാത്ത് തയ്യാർക്കി ചെയ്യുന്നു. ഇവിടെ ഫൂൽവാലോങ്കി സേർ എന്നുള്ള ഒരു പാഠഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആ പാഠഭാഗത്തു നിന്നുള്ള ഒരു ഒരു ഇബാറത്ത് ഒരു പാരഗ്രാഫ് വായിക്കാം. ഈ പാരഗ്രാഫിലൂടെ ആ പാഠത്തിലെ അതിൻ്റെ സത്വം കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നോക്കാം. ഫൂൽ വാലോങ്കി സേർ ദഹലിക്ക സബ്സെ മഷൂർ മേലാഹെ ഹിന്ദുസ്ഥാൻ കി ഗംഗ ജമുന തഹസീബ് ഔർ ഹിന്ദു മുസ്ലിം ഭായിച്ചാരകിക്ക എ ആലാ നമൂനാഹെ ഇസ് മേലേക്ക് ഇബ്തിദ തക്രീബൻ ഡായ് സൗ സാൽ പഹലെ മുഗൾ ബാദ്ഷാക്ക് ജമാനമേ ഹുയ് ആജ് ബി ഹിന്ദു മുസ്ലിം സിഖ് ഈസായി ബഡി താതാദ് മേ ഇസ് മേലെ മേ ഷാമിൽ ഹോത്തേഹെ. ഇത് പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ട് ഇഷാറകൾ തരും. കഹാം, കബ്ബ്, കോൻ, കിത്തിന, കൈസെ. അപ്പോൾ ഈ ഒരു ഉത്സവം, ദില്ലിയിൽ നിന്നുള്ള ഈ പുരാതന ഉത്സവം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് ആ ഓരോ സെൻറ്റൻസിനും ഉത്തരം കിട്ടാവുന്ന ചോദ്യങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. പിന്നെ നമ്മളുടെ ഈ പാഠഭാഗത്തിൽ വരുന്ന ഒരു ഈ യൂണിറ്റിൽ വരുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ഉറുദുവിൻ്റെ ഏറ്റവും സൗന്ദര്യമായിട്ടുള്ള ഗസൽ. ഇതിൽ ഈ ഗസൽ നമുക്ക് എഴുതിയിട്ടുള്ള ഈ ഗസൽ എഴുതിയിട്ടുള്ളത് ഉറുദുവിൻ്റെ ഗസൽ സാമ്രാട്ട് എന്നറിയപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാദ്ഷാ ആണ്. ആര്? ബാദ്ഷാ ഉറുദു ഗസൽ മിർസ ഖാലിബ് എഴുതിയിട്ടുള്ള ഒരു ഗസലാണ്. ദിൽഹി തൊഹെ നസംഗുഹിഷ്ത് എന്ന് തുടങ്ങുന്ന കുറേ ഒരുപാട് ഗലോഗാർ ഗസൽ ഗലോഗാർ ആലപിച്ചിട്ടുള്ള ഈ ഗസൽ വളരെ മനോഹരമായ, വളരെ ആശയ എന്താ പറയുക, അടങ്ങിയിട്ടുള്ള ആശയം അടങ്ങിയിട്ടുള്ള ഈ ഗസൽ നമുക്ക് പഠിക്കാണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദിക്കുക ഈ ഗസൽ, ഈ ഗസലിലെ വരി ഒന്ന് എടുത്തെഴുതാൻ വേണ്ടി കപ്ലറ്റ്സ് തന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചേക്കാം. ഗസലിൻ്റെ രണ്ട് വരി തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദിച്ചേക്കാം. പിന്നെ കവി ഗസൽ ഗോ ഷായർ ഗസൽ എഴുതുന്ന കവികളുടെ പേരുകൾ ഒന്ന് എടുത്തെഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ പ്രൊഫൈൽ, ഈ കവിയുടെ പ്രൊഫൈലും ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അതും ഈ പാഠഭാഗത്ത് വരാവുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, മിർസ ഖാലിബിൻ്റെ പ്രൊഫൈൽ. അവസാനമായിട്ട് ഈ യൂണിറ്റിൻ്റെ കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ പറഞ്ഞ പാഠഭാഗങ്ങളിൽ എല്ലാം ഈ രാജ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അമാര വതൻ ഹിന്ദുസ്ഥാൻ അത് കെ ബാരേമേ അബ് ക്യാ ജാൻതേഹെ എന്നൊരു ചോദ്യം വന്നേക്കാം. നമ്മുടെ രാജ്യമായ ഭാരതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയുമെന്നുള്ള ഒരു ചോദ്യം വന്നേക്കാം. അതിന് നമുക്ക് എഴുതാവുന്ന കുറേ പോയിൻറ്സ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹിന്ദുസ്ഥാൻ ഹമാര മുൽക്ക് ഹെ സാരെ ജഹാം സെ അച്ഛാ ഹെ തരെ തരേ കെ സബാനെ ഭൂലി ജാത്തി ഹെ അല്ലെ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു. മുഖ്തലിഫ് മസ്ഹബ് കെ ലോക് പ്യാറോ മുഹബത് കെ സാത്ത് രേത്തെ, വ്യത്യസ്ത മതങ്ങളിലെ ജനങ്ങൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട്. യഹാ മുക്തലിഫ് തഹ്വാർ മനായ ജാത്തേഹ്, ഇവിടെ വ്യത്യസ്ത ആഘോഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്, ഉത്സവങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. കസ്രത്ത് മേ വഹദത്ത് അമാരി ത്വാക്കത്ത്, നാനാത്വത്തിൽ ഏകത്ത് നമ്മളുടെ ശക്തിയാണ്. ഇങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഇനി ചോദിക്കാവുന്ന വേറൊരു ചോദ്യമാണ് പൂൽവാലോങ്കി സേർ ദിലീക്ക എക് മഷൂർ മേലാഹെ, ഒക്കെ ഈ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇതിൽ ജനറലായിട്ടാണ് ചോദിക്കുന്നത് ഹിന്ദുസ്ഥാൻ കെ ഔർ ദോ തഹ്വാറം കെ നാം ലിഖിയെ, ഇന്ത്യയിലെ വേറെ രണ്ട് ഉത്സവങ്ങളുടെ പേരെഴുതാൻ. അപ്പോൾ ഉത്സവങ്ങൾ അറിയാം നമുക്ക്, ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ച് നോട്ട് ചെയ്താണ് ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കേരളീയരായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വരിക ഓണം, വിഷു അല്ലേ, പിന്നെ ദീപാവലി, ദീപാവലി എന്ന് പറയുന്നത് ദീപാവലി, ക്രിസ്മസ്, ഈദ്, ബക്രീദ്, ഹോളി, ഇങ്ങനെയുള്ള കുറേ ഉത്സവങ്ങളുണ്ട്. എഴുതുക നമുക്ക് ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈസി ആയിട്ട് എഴുതാൻ കിട്ടുന്ന, പെട്ടെന്ന് കിട്ടുന്നതാണ് ഓണം. ഓണം കേരളക്കേക്ക് തോഹവാർഹെ അല്ലേ വെച്ചിട്ട് മഹാബലിയെക്കുറിച്ചും സദ്യയെക്കുറിച്ചും വള്ളംകളിയെക്കുറിച്ചും ഒക്കെ വിശദമായി എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു നോട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് നേടാൻ സാധിക്കും. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും രണ്ട് പാർട്ട് എ ബി പാർട്ടുകളായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ, ആ ഫോക്കസ് ഏരിയ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെജോറിറ്റി മാർക്ക് കിട്ടും, നോൺ ഫോക്കസ് ഏരിയ കൂടി ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. നന്നായിട്ട് പഠിച്ച് നല്ല വിജയം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഉറുദു എന്ന വിഷയത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൻ ഓഡിയോ ക്ലാസ്.